അധ്യായം 29. ഉച്ചവെയിൽ താണപ്പോൾ നീലകണ്ഠനും ജയരാജനും മലമുകളിലേക്ക് കയറി. വഴികാട്ടികളായി വന്ന കുട്ടികളാണ് മലയിൽ ജടധാരിക്കാവുണ്ടെന്ന് ജയരാജന് അറിവ് കൊടുത്തത്. കാവ് കാണാനുള്ള മോഹമറിയിച്ചപ്പോൾ ഇപ്പോൾ തന്നെ പോകാമല്ലോ എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ നീലകണ്ഠൻ തയ്യാറായി. കാവിന് മുന്നിൽ വെച്ച് ജടധാരിയുടെ ഐതിഹ്യം നീലകണ്ഠൻ വിസ്തരിച്ചു. അത്ഭുതത്തോടെയാണ് ഓരോ വാക്കും ജയരാജൻ ശ്രദ്ധിച്ചത്. കാവിനെ വലം വയ്ക്കുമ്പോൾ അന്നാദ്യമായി നീലകണ്ഠൻ ഒരു കാഴ്ച കണ്ടു. കരിയിലത്തട്ടിനും വേരുകൾക്കുമിടയിലൂടെ വലിയൊരു കിണ്ടിയിൽ നിന്നും വെള്ളം ഒഴുകുന്ന വിധം കാവിൽ നിന്നും പുറത്തേക്കൊരു നീരോട്ടം. ശിവൻ്റെ ജടയിൽ നിന്നും പുറപ്പെടുന്ന ഗംഗ പോലെ നല്ല തെളിഞ്ഞ വെള്ളം. കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഇരുവരും വയർനിറയെ കുടിച്ചു. കുറകധനിയൻ കാവും പരതാളിക്കാവും നാഗക്കാവും കണ്ട് മലയുടെ ഉച്ചിയിലേക്ക് നടക്കുമ്പോൾ ജയരാജൻ ചോദിച്ചു, ഈ കാവിലൊന്നും ഭൂതാരാധനയില്ലേ? ഈ നാട്ടിലെ എല്ലാ ഭൂതങ്ങളുടെയും സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ജടധാരിയുടെയും കുറത്തിയുടെയും മാത്രമേ കോലങ്ങൾ കെട്ടിയാടുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയില്ല. അത് വിചിത്രമാണല്ലോ. അതെ, താഴെ ഭാഗ്യത്തിമാർക്കണ്ടത്തിനടുത്ത് ഉള്ളാക്കൾ ഭൂതമുണ്ട്. പരതാളിയും കല്ലുരുട്ടിയും കൽക്കുടനും കുറകധനിയനും പൊട്ടഭൂതവും എല്ലാം ഉണ്ട്. എങ്കിലും ആരാധനയില്ല. ഈ ഭൂതങ്ങളെല്ലാം അധകൃതൻ്റെ ദൈവങ്ങളാണ്. സാക്ഷാൽ ആദിശങ്കരാചാര്യരോട് വഴിമാറാൻ ആജ്ഞാപിക്കുകയും അദ്വൈതം പറഞ്ഞ് തോൽപ്പിക്കുകയും ചെയ്ത പുലയൻ്റെ ഭൂതമാണ് പൊട്ടഭൂതം. ബ്രാഹ്മണൻ കുടിയേറി സ്വത്തെല്ലാം കൈവശപ്പെടുത്തി തുടങ്ങിയ കാലത്തായിരിക്കും ഈ ഭൂതങ്ങൾ ഉണ്ടായത്. ആലോചിച്ച് നോക്കിയാൽ പണ്ട് മുതലേ ഈ സ്വർഗത്തിൽ ഒരുപാട് കണ്ണീര് വീണിട്ടുണ്ടാകും. പാവപ്പെട്ടവൻ്റെ കണ്ണീര്. കാൽ കഴച്ചതിനാൽ ഒരു പാറക്കല്ലിലിരുന്ന് കിതപ്പമർത്തിക്കൊണ്ട് ജയരാജൻ പറഞ്ഞു, ശരിയാണ്, സ്വർഗത്തിലെ 1000 തുരങ്കങ്ങളിലൂടെ ഇപ്പോൾ ഒഴുകി വരുന്നത് ആ കണ്ണുനീരായിരിക്കണം. അക്കാലത്തൊക്കെ കീഴാളൻ നെഞ്ചിലമർത്തിയ കണ്ണീര്. ഭാവനയാണെങ്കിലും ആ വാക്കുകളിൽ കുറേ യാഥാർത്ഥ്യമുണ്ടെന്ന് നീലകണ്ഠന് തോന്നി. അയാൾ പറഞ്ഞു, ഒരുപാട് ചരിത്രം ഇവിടെ എന്മകജയിൽ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും കുഴിച്ചെടുക്കാൻ ഇടയില്ലാത്ത നിധികൾ പോലെ അവ മണ്ണിനടിയിലായി. അതിൻ്റെ ചില മുളകൾ മാത്രമാണ് സത്യപടിയായും അരകല്ലായും കാവായും നാഗപ്രതിഷ്ഠയായും നിധികുംഭങ്ങളുടെ കഥകളായും പുറമേക്ക് തലനീട്ടുന്നത്. നോക്കൂ ജയ, ഇവിടെ അടുത്തുള്ളൊരു കാട്ടിൽ മഹാബലി തപസ്സിരുന്ന ഗുഹയുണ്ട്. ജയരാജൻ വിസ്മയിച്ചു. മഹാബലിയോ? അതെ, നമ്മളറിയുന്ന മഹാബലി തന്നെ. പക്ഷേ കഴുതജന്മമായിരുന്നു. തിന്നാൻ ഉമിയും ഇരുട്ടും മാത്രം, കിടക്കാൻ ചളി. സങ്കല്പിച്ചു നോക്കൂ, സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി വാണതിനു ശേഷമുള്ള ബലിയുടെ കഴുത ജന്മത്തിൻ്റെ നരകയാതന. കഥയാണെങ്കിലും കേൾക്കുമ്പോൾ കുളിര് കയറുന്നു. കഥകളെ മുഴുവനങ്ങ് അവിശ്വസിക്കേണ്ടതില്ല. എല്ലാ കഥകളിലും ചരിത്രത്തിൻ്റെ വേരുകളുണ്ട്. ഭാവനയുടെ പൂക്കളും ഇലകളും മാറ്റി നോക്കിയാൽ കഥകളുടെ അടിത്തട്ടിൽ ചരിത്രം തിളങ്ങിക്കിടക്കുന്നത് കാണാം. ഒരു തെളിവ് ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഓണം ചിങ്ങത്തിലല്ലേ? എന്നാൽ ഇവിടെ തുലാമാസത്തിലാണ്. അമാവാസി നാളിൽ ബലിയുടെ എഴുന്നള്ളത്ത് ഒറ്റയ്ക്കല്ല, കുടുംബസമേതമാണ്. ആദ്യം ബലിയുടെ അമ്മയാണ് വരിക. കർക്കടകത്തിൽ അമ്മയെ വിളക്ക് വെച്ച് സ്വീകരിക്കും. ചിങ്ങമാസം പിറക്കുമ്പോൾ ബലിയുടെ ഭാര്യയും മക്കളും വരും. വീടിൻ്റെ പടികളിലും മുറ്റത്തും അരിമാവ് കൊണ്ട് കളം വരച്ചും പൂക്കളമിട്ടും അവരെ സ്വീകരിക്കും. കന്നിയം കഴിഞ്ഞ് തുലാമാസത്തിലെ ദീപാവലി ദിവസമാണ് മഹാബലി എഴുന്നള്ളുക. അത്ഭുതകരമായ കഥയാണല്ലോ. കഥയല്ല ജയ, എന്മകജയിലെ എല്ലാ വീട്ടിലും മഹാബലിയെ സ്വീകരിക്കാൻ 3 ദിവസത്തെ ചടങ്ങുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ കുടവയറൻ കോമാളിയായിട്ടല്ല, ദൈവത്തെ പോലെയാണ് ഇവിടെ ബലി വരുന്നത്. പാലമരക്കൊമ്പിൻ്റെ കമ്പുകൾ മുറിച്ച് വീടിൻ്റെയും കിണറിൻ്റെയും തൊഴുത്തിൻ്റെയും ഗേറ്റിൻ്റെയും മുന്നിലൊക്കെ നാട്ടി 3 ദിവസം സന്ധ്യയ്ക്ക് അതിൽ വിളക്ക് വെച്ച് അരിയെറിഞ്ഞ് തൊഴുത് ബലീന്ദ്ര ഹൂയ് എന്ന് 3 തവണ വീതം ആർപ്പ് വിളിക്കും. ചിലയിടത്തെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പാലമരക്കൊമ്പിന് ചുറ്റും ബലീന്ദ്ര സന്ധി പാടിക്കൊണ്ട് ആളുകൾ നൃത്തം ചവിട്ടും. അല്ലയോ മാവേലിമന്ന, വേഗം അങ്ങ് വന്നാലും ഈ നാട് അങ്ങയുടേതാണ് എന്നൊക്കെയാണ് പാട്ടിൻ്റെ അർത്ഥം. പാലമരത്തിന് എന്മകജയിലെ പേര് തന്നെ ബലീന്ദ്രപ്പാള എന്നാണ്. നമ്മുടെ മുറ്റത്തിനരികിൽ ഒരു വലിയ മരം നിൽപ്പില്ലേ, അത് ബലീന്ദ്രപ്പാളയാണ്. വിസ്മയം കനത്ത വാക്കുകളിൽ ജയരാജൻ ചോദിച്ചു, എല്ലാ വീടുകളിലും ഈ ആചാരമുണ്ടോ? ഉണ്ട്. ജാതിഭേദമില്ലാതെ എല്ലാവരും ദീപാവലി ദിവസം വിളക്കും പൂക്കളും കൊണ്ട് മഹാബലിയെ സ്വീകരിക്കും. 3 ദിവസം പൊസവർഷട്ട് ബേബല്ല എന്ന് പറഞ്ഞ് യാത്രയാക്കുന്നു. പുതിയ വർഷത്തിൽ വേഗം വാ എന്നർത്ഥം. പാലമരക്കൊമ്പ് ഉപയോഗിച്ച് ബ്രാഹ്മണർ പ്രത്യേക പൂജ ചെയ്യും. തുളുനാട്ടിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും പാലമരം നാട്ടി വിളക്ക് വെച്ച് ബലിയെ സ്വീകരിക്കുന്നുണ്ട്. 1000 ആൾക്കാർ ഈ ചടങ്ങിനുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്മകജയുടെ ഓണം തുലാമാസത്തിലാണ്. നീലകണ്ഠൻ തലകുലുക്കി. മഹാബലി വരുന്ന ദിവസമാണ് ഓണമെങ്കിൽ ഇവിടെ തുലാമാസത്തിലാണ് ഓണം. ബലിയെ രാജപ്രശ്നനാക്കിയ ദൈവത്തിൻ്റെ ജന്മദിനമായ തിരുവോണ നാളിൽ ബലിയെ സ്വീകരിക്കുന്നതിൽ അപാകതയില്ലേ? മാത്രമല്ല പിതൃക്കളെ സ്മരിക്കാനുള്ള അമാവാസി ദിവസം കഴിഞ്ഞ
മൺമറഞ്ഞ ആദ്യ പിതാമഹനെ സ്വീകരിച്ച ആദരിക്കുന്നതിൻ്റെ ഔചിത്യ ഭംഗി ആലോചിച്ച് നോക്കൂ. ശരിയാണ്, താഴ്വാരത്തിലൂടെ ഇറങ്ങുമ്പോൾ ആളുയരത്തിൽ വളർന്ന ആര്യവേപ്പിനെ ചൂണ്ടിക്കൊണ്ട് നീലകണ്ഠൻ പറഞ്ഞു, ഇങ്ങനെ കുറേ മരങ്ങൾ ഈ മലയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും ആര്യവേപ്പാണ്. എന്തുകൊണ്ട് ആര്യവേപ്പ്? ഭൂമിക്ക് ഏറ്റവും യോജിച്ച മരമാണ് ആര്യവേപ്പ്. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ നല്ല മരുന്നാണ്. കുഷ്ഠരോഗത്തിന് ഇതിനേക്കാളും നല്ല മരുന്നില്ല എന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇതൊന്നും ഓർത്തിട്ടല്ല ഞാൻ ഈ മലയിൽ മരങ്ങൾ നട്ടത്. എല്ലാം മറക്കാനാണ് ഞാൻ മരങ്ങൾ വളർത്തിയത് എന്നോ പഠിച്ച് മറന്നുപോയൊരു ശ്ലോകം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാനത് പറയട്ടെ. ജയരാജൻ കേൾക്കാൻ തയ്യാറായി. ദശപുത്രോ സമോവാപി ദശവാപി സമോഹൃത ദശഹൃദ സമോമാത ദശമാതൃ സമധാരു. അർത്ഥം മനസ്സിലായോ? ജയരാജൻ ചിരിച്ചു. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചു തോറ്റ മനുഷ്യനാണ്. എന്നാലും ഇതിൻ്റെ അർത്ഥം പറയാം.
10 പുത്രന്മാർക്ക് സമമാണ് ഒരു കുളം. 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു തടാകം. 10 തടാകങ്ങൾക്ക് തുല്യമാണ് അമ്മ. 10 അമ്മമാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ഇനി കണക്കുകൂട്ടി നോക്കൂ. 10,000 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. ജയരാജൻ തലകുലുക്കി. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉരുവിടേണ്ട ശ്ലോകം തന്നെയാണിത്. വനനശീകരണമൊന്നും തുടങ്ങിയിട്ടില്ലാത്ത ഭൂമി നിറയെ കാടുകളുണ്ടായിരുന്ന കാലത്താണ് ഈ ഭാവനയുണ്ടായത് എന്നതും ആശ്ചര്യം തന്നെ. ശ്ലോകവും പുരാണവും ഒന്നും എനിക്കറിയില്ല. ആര്യവേപ്പിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ജൈവ കീടനാശിനിയാണിത്. ഇപ്പോൾ ലോകത്തിലെ പല വൻകിട കോർപ്പറേറ്റുകളുടെയും കഴുകൻ കണ്ണ് ഈ മരത്തിലാണ്. വേപ്പിൻ്റെ ചേരുവകൾ ഉള്ള 65 ഉൽപ്പന്നങ്ങളുടെ പേറ്റൻറ്റുകളാണ് അവർ സ്വന്തമാക്കിയത്. അതിൽ കൂടുതലും ജൈവ കീടനാശിനിയാണ്. 2,000 കൊല്ലമായി ഭാരതത്തിൽ ഉപയോഗിച്ചു വന്ന അറിവുകളാണ് ഇങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നത്. എൻഡോസൾഫാൻ പോലുള്ള രാസ കീടനാശിനി ഇവിടെ എത്തിച്ചവരാണ് നമ്മുടെ ജൈവ കീടനാശിനി കടത്തിക്കൊണ്ടുപോകുന്നത്. 2 വിധത്തിലാണ് അവർ നമ്മെ തകർക്കുന്നത് അല്ലേ? വിസ്മയം ഇപ്പോൾ നീലകണ്ഠനായി. ജയരാജൻ പുഞ്ചിരിയോടെ കൂട്ടിച്ചേർത്തു. കാളകൂടവിഷം കണ്ടത്തിലേറ്റിയ ജഡധാരിയുടെ മല നിറയെ ആര്യവേപ്പ്. ഒന്നും ഓർക്കാതെയാവും നിങ്ങൾ വേപ്പ് നട്ടത്. എങ്കിലും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നീലകണ്ഠൻ പറഞ്ഞു, വേപ്പിനൊപ്പം ഈ മല നിറയെ ചെറുമരം കൂടി നട്ടാലോ എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ചൊറിയുന്ന ആ മരമോ? മണ്ണിലെ വിഷം വലിച്ചെടുക്കാൻ ചെറുമരങ്ങൾക്ക് വലിയ കഴിവുണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജയരാജൻ ചിരിച്ചു, ചെറുമരത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അന്നേരം മരക്കൊമ്പുകളിലൂടെ മിന്നൽ പോലെ സുഗ്രീവൻ കുതിച്ചു വന്നു. അപരിചിതനെ കണ്ട് സമീപത്തെ കുറുങ്കുമരച്ചില്ലയിൽ നിശ്ചലനായി. ജയരാജനെ നോക്കി പരിഭ്രമത്തോടെ മുരണ്ടു. നീലകണ്ഠൻ കൈനീട്ടി, പേടിക്കാനില്ല സുഗ്രീവ, നമ്മുടെ ആളാണ്, വരൂ. സുഗ്രീവൻ താഴത്തിറങ്ങി. നീലകണ്ഠൻ്റെ ശരീരത്തിൽ പിടിച്ചു കയറി തോളിലിരുന്നു. അയാളുടെ കവിളിൽ സ്നേഹത്തോടെ തഴുകി. നീലകണ്ഠൻ കൈ ഉയർത്തി മൃദുവായി സുഗ്രീവനെ തലോടിക്കൊണ്ട് ജയരാജനോട് പറഞ്ഞു, എൻമകജയിലെ അവസാനത്തെ കുരങ്ങനാണിവൻ.